നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം നമുക്ക് ചുറ്റിലും പലരും പല രീതിയിൽ കഷ്ടപ്പെടുന്നത് നമ്മൾ ദിവസേന കാണുന്നുണ്ട്. വാക്സിനേഷൻ നിരക്കിനെ അടിസ്ഥാനപ്പെടുത്തി നിയന്ത്രണങ്ങൾ പിൻവലിക്കുമെന്ന ദേശീയ മന്ത്രിസഭായോഗ തീരുമാനത്തിലാണ് മിക്കവരുടെയും പ്രതീക്ഷ. രാജ്യത്ത് വാക്സിൻ സ്വീകരിക്കുന്നവരുടെ എണ്ണം 70% പിന്നിട്ടാൽ ലോക്ഡൌൺ അടക്കമുള്ള നിയന്ത്രണങ്ങൾ കുറയ്ക്കണമെന്നും 80% പിന്നിട്ടാൽ അതിർത്തി നിയന്ത്രണങ്ങളടക്കം പിൻവലിക്കണമെന്നുമാണ് തീരുമാനം. എന്നാൽ അത്ര തിടുക്കത്തിലൊന്നും നിയന്ത്രണങ്ങൾ പിൻവലിക്കേണ്ടെന്ന് വാദിക്കുന്നവരും ഓസ്ട്രേലിയയിലുണ്ട്. വെസ്റ്റേൺ ഓസ്ട്രേലിയ പ്രീമിയറും ക്വീൻസ്ലാൻഡ് പ്രീമിയറുമൊക്കെ വേഗത്തിൽ നിയന്ത്രണങ്ങൾ പിൻവലിച്ചാൽ ഇനിയും ഒരു കോവിഡ് തരംഗമുണ്ടാകാനുള്ള ആശങ്കകൾ മുന്നോട്ട് വയ്ക്കുന്നവരാണ്. ഈ വിഷയത്തിൽ ഓസ്ട്രേലിയയിലെ വിവിധയിടങ്ങളിൽ താമസിക്കുന്ന ചില മലയാളികളുടെ പ്രതികരണങ്ങളാണ് ശ്രോതാക്കൾ ഇനി കേൾക്കുവാൻ പോകുന്നത്. പ്രിയ ശ്രോതാക്കളെ, SBS റേഡിയോ മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. കോവിഡ് ലോക്ക്ഡൌണും നിയന്ത്രണങ്ങളും ഏറ്റവും അധികം ബാധിച്ചത് ബിസിനസ് മേഖലയാണെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് സിഡ്നി, മെൽബൺ പോലുള്ള നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ബിസിനസ് ചെയ്യുന്നവരെ. അതിലൊരാളാണ് സിഡ്നിയിൽ ഇവന്റ് മാനേജ്മെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ജാക്സൺ ഫെർണാണ്ടസ്.
നിയന്ത്രണങ്ങളോട് കൂടി തന്നെ ഇതിനെ ഇംപ്ലൈ ചെയ്യണം, അത്രയും നാൾ ഇത് അടഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ക്യാൻസൽ ചെയ്ത കസ്റ്റമേഴ്സ് വിളിക്കുകയാണ്, വി ആർ ക്യാൻസലിംഗ് അവർ ഇവന്റ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ റീഫണ്ട് വേണം. ലോൺ റീപേയ്മെന്റിനുള്ള എല്ലാവരും വിളിക്കുകയാണ്, യു ഹാവ് ടു മേക്ക് ദ പേയ്മെന്റ്. അത് കഴിഞ്ഞിട്ട് ജോലി ഇല്ലായിരുന്ന സ്റ്റാഫ് വിളിക്കുകയാണ്, ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ജോലി അന്വേഷിക്കട്ടെ എന്നുള്ളത്. ഇനി എക്സിസ്റ്റിംഗ് ക്യാൻസൽ ആകുന്ന ക്ലയൻസ് പറയുകയാണ്, ഞങ്ങൾക്ക് പുതിയ ഡേറ്റ് എപ്പോ ബുക്ക് ചെയ്യണോ എന്ന് അറിയത്തില്ല. ഇതിനെല്ലാം ആരാണ് ഉത്തരം നൽകേണ്ടത്? അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞങ്ങൾ ചെയ്യുന്നത് എന്താണ്? ജോലി ഇല്ല, ഈ ബിസിനസ് റൺ ചെയ്യുന്നതിലൂടെ ജോലി കൊടുക്കുക, ബിസിനസ് റൺ ചെയ്യുന്നതിലൂടെ ഞങ്ങളുടെ ഫാമിലിയും ഫീഡ് ചെയ്യുക, ഞങ്ങളുടെ ബിൽസ് അടയ്ക്കുക, ഞങ്ങളുടെ റീപേയ്മെന്റ്സ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ ഇതിന് എന്ത് ഉത്തരവാണ് കൊടുക്കേണ്ടത്? ട്രാഫിക് ഉള്ള സമയത്ത് ട്രാഫിക് ലൈറ്റുകൾ ഉപയോഗിച്ചും ഫൈൻ ഉപയോഗിച്ചും സ്പീഡ് ക്യാമറ ഉപയോഗിച്ചും ട്രാഫിക് നിയന്ത്രിക്കുന്നത് പോലെ ഇവിടെയും പ്രിൻസിപ്പൾ അപ്ലൈ ചെയ്താൽ പോരെ? നിങ്ങൾ ഫൈൻ റൂൾസ് പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ ഫൈൻ തന്നോളൂ, ഞങ്ങൾ വാങ്ങിക്കൊള്ളാം. അതിന് പകരം കംപ്ലീറ്റ് ചെയ്ത് അടച്ചിടുക, അല്ലെങ്കിൽ ഓക്കെ ഒരു 1 മന്ത് അടച്ചിടാം, 2 മന്ത്സ് അടച്ചിടാം, 3 മന്ത്സ് അടച്ചിടാം, ഞങ്ങൾ റെഡിയാണ്. പക്ഷെ അതിൽ കൂടുതലായാൽ ഞങ്ങൾക്കും സർവൈവ് ചെയ്യണ്ടേ?
വരുമാനത്തെ ബാധിക്കാത്തവരാണ് നിയന്ത്രണങ്ങളും ലോക്ക്ഡൌണുകളും തുടരണമെന്ന് ബാധിക്കുന്നതെന്നും ജാക്സൺ പ്രതികരിച്ചു.
ഒരു തരത്തിലും ഇൻകം അഫക്ട് ചെയ്യാത്തവരാണ് ഏറ്റവും കൂടുതൽ ഇതിനെ ഇത് മാറിയിട്ട് കൊണ്ടുവന്നാൽ മതിയെന്ന്. ഹോം ബേസ്ഡ് വർക്ക് ചെയ്യുന്നവർ, വെർച്വലി വർക്ക് ചെയ്യുന്നവർ, ഓൺലൈൻ ബേസ്ഡ് വർക്ക് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ ഇൻകം അഫക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇൻകം അഫക്ട് ചെയ്യുന്നവരുടെ പെയിന് എന്താണെന്ന് ഇൻകം അഫക്ട് ചെയ്യപ്പെട്ടവർക്കല്ലേ മനസ്സിലാകത്തുള്ളൂ. ബിൽസ് അടയ്ക്കാതെയും റീപേയ്മെന്റ്സ് നടക്കാത്തതും കസ്റ്റമറിന്റെ ഫ്രസ്ട്രേഷൻസും ഡീൽ ചെയ്യുന്നവർക്കല്ലേ മനസ്സിലാകും അവരനുഭവിക്കുന്ന പെയിൻ എന്താണ്? അത് എൻപോസിലെ ഞങ്ങളും ഗവൺമെന്റിന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നവരല്ലേ, ഞങ്ങളും മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുന്നവരല്ലേ. ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അവർ സിറ്റുവേഷൻസ് ടു.
മാറിയ സാഹചര്യത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ പ്രവർത്തനങ്ങൾ അനുകരണീയമാണ്.
ഇതൊരു പെട്ടെന്ന് നാളെ ആകുമ്പോൾ തീരുന്ന ഒരു സാധനമല്ല. ഇതുമായിട്ട് നമ്മൾ ഇനി കോപ്പറേറ്റ് ആകണം, ഇതുമായിട്ട് നമ്മൾ ഇനി പൊരുത്തപ്പെട്ട് അതിന് നമ്മൾ നമ്മളെ തന്നെ സെക്യൂരിറ്റി എടുത്തുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സേഫർ ആക്കിക്കൊണ്ട് ഇതിനോടൊപ്പം ജീവിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ്. കോവിഡ് മാറുന്നത് വരെ ഞാൻ ജീവിക്കില്ല എന്ന് പറയുന്നതിനേക്കാൾ ബിസിനസ്സുകാരായി ഞങ്ങൾ നോക്കിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് റിയൽ എസ്റ്റേറ്റ് ഓൺലൈൻ റിയൽ എസ്റ്റേറ്റ് ഓപ്ഷൻ എല്ലാം നിർത്തി വെച്ചിരുന്നല്ലോ. ഇപ്പം ഓൺലൈൻ ഓപ്ഷൻ വഴി റിയൽ എസ്റ്റേറ്റ് നേരത്തെക്കാളും മനോഹരമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അത് കോവിഡിന്റെ ഭാഷ പഠിക്കുമ്പോൾ അതിനനുസരിച്ച് ആക്ട് ചെയ്യുന്നതാണ്.
അതിർത്തി നിയന്ത്രണങ്ങളിലെ കടുംപിടുത്തക്കാരിൽ ഒരാളാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയ പ്രീമിയർ മാർക്ക് മക്കോവൻ. എന്നാൽ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പെർത്തിൽ താമസിക്കുന്ന സജു മേനാച്ചേരി ഈ വിഷയത്തെ വ്യത്യസ്തമായാണ് നോക്കിക്കാണുന്നത്.
സാധാരണ 2-3 പ്രാവശ്യമെങ്കിലും ഞാൻ വർഷത്തിൽ നാട്ടിൽ പോവാറുണ്ട്. വയസ്സായിട്ടിരിക്കുന്ന പാരന്റ്സ്, മാതാപിതാക്കന്മാരെ നമുക്ക് കാണാനും അവരോടൊത്ത് 1 ആഴ്ചയെങ്കിലോ അല്ലെങ്കിൽ 2 ആഴ്ചയെങ്കിലോ ഒക്കെ ഒന്ന് ചെലവ് ചെയ്ത് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് തന്നെ. അവര് വയസ്സായി അസുഖങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരുമാണ്. കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് ഒക്ടോബറില് എന്റെ ഫാദർ ക്യാൻസർ ആയിട്ട് കിടക്കാണ്, മരിക്കുന്ന സമയത്ത് പോലും എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ഇതെല്ലാം നമ്മുടെ പേഴ്സണൽ ലോസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ചെയ്യാണ്. ഇവിടുത്തെ പ്രീമിയർ ഇതിനെ പൊളിറ്റിക്കൽ വേ ഓഫ് തിങ്കിങ്ങിലാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ഫെഡറൽ ഇലക്ഷൻ ഇപ്പൊ വരാൻ പോവാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറയുന്നതിനനുസരിച്ച് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒപ്പോസിഷന് വേറെ ആരും ഇല്ലല്ലോ. അപ്പോ എന്റെ ഒരു ഇപ്പോഴത്തെ ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80% ബൈ എൻഡ് ഓഫ് നവംബർ 80% ജനങ്ങളും കൺട്രി വൈഡ് വാക്സിനേഷൻ എടുത്തു കഴിയുമ്പോൾ ഒരു കൂട്ടായ തീരുമാനത്തിൽ എത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സജു നിയന്ത്രണങ്ങൾ ഓസ്ട്രേലിയൻ വളർച്ചയെ പിറകോട്ടടിക്കുമെന്നും അഭിപ്രായപ്പെട്ടു.
ഇന്ന് മറ്റു രാജ്യങ്ങളെ വെച്ചിട്ട് ഓസ്ട്രേലിയ പിന്തള്ളപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഈ ട്രാവലിന്റെ ഇന്റർനാഷണൽ ബോർഡർ തുറക്കാതെയുള്ള ട്രാവലിന്റെ കാര്യത്തില് ഇപ്പൊ ഇന്ന് ഒട്ടും നടക്കാതെ പോകുന്ന രണ്ട് വ്യവസായ മേഖലകളാണ് ടൂറിസവും എഡ്യൂക്കേഷനും. എസ്പെഷ്യലി ഇപ്പൊ ന്യൂ സൗത്ത് വെയിൽസ്, വിക്ടോറിയ ഇവിടെയൊക്കെ കൂടുതൽ ടൂറിസം അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ പൈസയാണ് കൂടുതൽ വരുന്നത്, മൈനിങ് അല്ലെങ്കിൽ അഗ്രികൾച്ചറിനേക്കാളും കൂടുതൽ. മീൻ അഗ്രികൾച്ചറിലുണ്ട്, വിക്ടോറിയ ആയിരുന്നു അല്ലെങ്കിൽ ന്യൂ സൗത്ത് വെയിൽസിലായാലും അഗ്രികൾച്ചറിലുണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ അവർ അവിടുത്തെ ജനങ്ങളിൽ കൂടുതൽ ബിസിനസ് നടക്കണമെങ്കിൽ ഇതേപോലെ തന്നെ ഇന്റർനാഷണൽ ബോർഡർ തുറന്ന് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വരണം, അതുപോലെ തന്നെ ടൂറിസം ഡെവലപ്പ് ചെയ്യണം. അത് ലോക്കൽ എക്കോണമിക്ക് തന്നെ കൂടുതൽ അനുയോജ്യമായ ഒരു കാലാവസ്ഥ ഉണ്ടാക്കണമെങ്കിൽ അതേ പറ്റുള്ളൂ. പിടിവാശി പിടിച്ചിട്ട് കാര്യമില്ല, കാരണം അത് എക്കോണമിക് ഗ്രോത്തിനെ വളരെയധികം സ്ലോ ചെയ്യുള്ളൂ.
വെസ്റ്റേൺ ഓസ്ട്രേലിയ പ്രീമിയറുടെ ഇതിന് സമാന നിലപാടാണ് അതിർത്തി നിയന്ത്രണങ്ങളുടെ കാര്യത്തിൽ ക്വീൻസ്ലാൻഡ് പ്രീമിയർക്കും ഉള്ളതെന്ന് നമുക്കറിയാം. എന്നാൽ ഇക്കാര്യത്തിൽ പ്രായോഗികമായ കൂട്ടായൊരു തീരുമാനമാണ് വേണ്ടതെന്ന് ബ്രിസ്ബനിൽ താമസിക്കുന്ന ബിജു സെബാസ്റ്റ്യൻ വിലയിരുത്തുന്നു.
പ്രാക്ടിക്കലി നടക്കുന്ന കേസല്ലല്ലോ ഒരു രാജ്യത്തിന്റെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കൂട്ടായിട്ട് എടുക്കേണ്ട തീരുമാനമാണല്ലോ. അപ്പം പല സ്റ്റേറ്റുകൾ പല രീതിയിൽ ചിന്തിക്കാനോ ഒന്നും തുടങ്ങിക്കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി നടക്കുന്ന കേസല്ല. അപ്പം എന്തായാലും എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എന്താണെങ്കിലും രാജ്യത്തിന്റെ ബോർഡർ ഇപ്പം നമ്മൾ അംഗീകരിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ വാക്സിനേഷന്റെ റേറ്റ് അനുസരിച്ച് തുറക്കണമെന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഓസ്ട്രേലിയയിൽ ഈ ബോർഡർ ക്ലോസ് ചെയ്ത് കാരണം ക്യൂൻസ്ലാൻഡിൽ എസ്പെഷ്യലി ഇതുപോലെ തന്നെ മറ്റേ ഫ്രൂട്ട് പിക്കിങ്ങിനും അങ്ങനെയുള്ള ലേബറേഴ്സ് ഒക്കെ വളരെ ഷോർട്ടേജ് ആയിരുന്നു. അതൊക്കെ ഇവരെ ശരിക്കും ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് അത് തന്നെ. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വാക്സിനേഷൻ കൂട്ടുക എന്നുള്ളതാണ്. വാക്സിനേഷൻ കൂട്ടുന്നതനുസരിച്ച് നമുക്ക് ബോർഡർ സ്ലോലി സ്ലോലി തുറക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം അടുത്ത് വേറൊരു ഓപ്ഷൻ പറഞ്ഞു പറഞ്ഞാൽ ഇന്റർനാഷണൽ ട്രാവലേഴ്സിനോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ പോലും ഇവിടെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് മീൻ ഫുള്ളി വാക്സിനേറ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്വാറന്റൈൻ ചെയ്തതിന് ശേഷം അവരെ കോളേജുകളിലേക്ക് പ്രവേശിപ്പിക്കാം, അങ്ങനെയുള്ള പോസിബിലിറ്റികളുണ്ടല്ലോ.
അതിർത്തി നിയന്ത്രണത്തിൽ ആളുകളുടെ മാനസിക പ്രശ്നങ്ങളടക്കം പരിഗണിച്ച് വേണം തീരുമാനമെടുക്കാനെന്നും ബിജു പറഞ്ഞു.
എന്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്റർനാഷണൽ ബോർഡർ എത്രയും പെട്ടെന്ന് തുറക്കണം എന്നുള്ള അഭിപ്രായമുള്ളവരാണ് കൂടുതൽ ആൾക്കാരും. അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ആളുകൾക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടും ആളുകൾക്കുണ്ടായിരിക്കുന്ന മാനസിക പ്രശ്നങ്ങളും എല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരിക്കലും നമുക്കിത് സസ്റ്റൈനബിൾ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല.
മെൽബണിൽ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന അലൻ കുര്യാക്കോസും നിയന്ത്രണങ്ങൾ ദീർഘകാലത്തേക്ക് പ്രായോഗികമല്ലെന്ന് അഭിപ്രായപ്പെട്ടു.
ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കാന്നാണ് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നത്. കാരണം വെച്ചാൽ എലിമിനേഷൻ ഒരു പോസിബിലിറ്റി അല്ല. കാരണം ഇന്റർനാഷണൽ ട്രാവല് നമ്മൾ ഓക്കെ, നമ്മൾ ഓസ്ട്രേലിയയിൽ കോവിഡ് 0 കേസസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇന്റർനാഷണൽ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ തിരിച്ചു വരും എന്നുള്ളത് കാര്യത്തിൽ സംശയമില്ല. അപ്പം വാക്സിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് പോലെയാണ്. അതായത് എന്താണ് തൽക്കാലത്തേക്ക് ആൾക്കാരുടെ മനസ്സംഖ്യയിൽ ഒരു കുറവുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ സീരിയസ് ഹോസ്പിറ്റലൈസേഷനും പിന്നെ അത് ICUയിലുള്ള അഡ്മിഷനും കുറവുണ്ടാകും. അത് തന്നെ വലിയൊരു കാര്യമാണല്ലോ. അപ്പം വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ആൾക്കാരെ എന്താണ് പുറത്തേക്ക് ഇറങ്ങാനും പുറത്തു പോകാനും ഒക്കെ ഫ്രീ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എല്ലാ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ അതിൻ്റെ ഒരു റീപ്രക്കഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ റീറ്റെയിൽ ഇൻഡസ്ട്രിയും ഒക്കെ എന്ന് പറഞ്ഞാൽ എന്തോരം ഷോപ്സ് ഇപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യുന്നത്, ബിൽഡിംഗ്സ് എല്ലാം റെന്റിൽ എല്ലാം ക്ലോസ് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പം ഇപ്പം എവിടെ നോക്കിക്കഴിഞ്ഞാലും പുതിയ റെന്റൽ പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ് ഒരു ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിനർത്ഥം റീറ്റെയിൽ ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു കോവിഡിന്റെ ആൾക്കാർ പുറത്തിറങ്ങുന്നില്ല, ആൾക്കാരൊന്നും മേടിക്കുന്നില്ല, എല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് മാറി. അപ്പം അതുകൊണ്ട് തന്നെ ജോലി നഷ്ടപ്പെട്ട ഒരുപാട് പേരുകൾ ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ള റെസ്ട്രിക്ഷൻസ് 25% ആൾക്കാർ മാത്രമേ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വരാൻ പാടുള്ളൂ. അതുകൊണ്ടുള്ള റെസ്ട്രിക്ഷൻസ് കാരണം കുറേ പ്രോജക്ട്സ് ഡിലേ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ കമ്പനിയിലാണ് കൂടിയിട്ട് കുറേ പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഈ കോവിഡിന്റെ റിസ്ക് കേസുകളുള്ളതുകൊണ്ട് മാത്രം. അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ വാക്സിനേഷൻ ഒരു 80% അച്ചീവ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാനാണ്, എലിമിനേറ്റ് ചെയ്യുന്നതിന് പകരം ഇത് സൊസൈറ്റിയിൽ കൺട്രോൾ ചെയ്ത് ഒരു ഒരു എന്താണ് പറയുന്നത് ഒരു എന്താ ആൾക്കാരുടെ ഡെത്ത് കുറച്ച് പക്ഷെ അതേസമയത്ത് കൺട്രോൾ ചെയ്ത് എങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോകാന്ന് എങ്ങനെ ഹൗ ടു ലിവ് വിത്ത് എന്നുള്ളതായിരിക്കണം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ എന്താണ് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ ഇഷ്ടംപോലെ പേര് ഇപ്പൊ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഇന്റർനാഷണൽ ട്രാവൽ ബ്ലോക്ക് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ വിസയുടെ എണ്ണം കുറച്ചതുകൊണ്ടും കൂടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയണേ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറയണേ സ്റ്റുഡൻസ് ഇവിടെ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടുകാരുമായിട്ടുള്ള ഒരു ബന്ധങ്ങളൊന്നുമില്ല. ഇപ്പൊ എന്നെ തന്നെ എന്റെ അപ്പയും അമ്മയൊക്കെ നാട്ടിലുള്ളത് ഞാൻ എന്റെ അപ്പനെയും അമ്മേനെയും കണ്ടിട്ട് 2 വർഷം കഴിഞ്ഞപ്പോ. അതുപോലെ തന്നെ എന്റെ കൂട്ടുകാരുണ്ട് 4 വർഷമായിട്ട് അപ്പ അവരുടെ അച്ഛനെയും അമ്മേനെയും കാണാണ്ട് ഇവിടെ ജീവിക്കുന്നത്. അപ്പം ഈ ലോക്ക്ഡൌൺ എന്ന് പറയുന്നത് എന്താണ് പറയുന്നത് ആൾക്കാരെ ഡെത്ത് ഒഴിവാക്കാനാണെങ്കിലും നമ്മള് എന്താണ് പറയുന്നത് ഫിസിക്കു പ്രോബ്ലംസ് കാണുന്നതിന് വേറെ ഒരു മെന്റൽ ഹെൽത്തും കൂടെ നമ്മൾ നോക്കി കാണുന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ.
അതേസമയം നിയന്ത്രണങ്ങൾ തുടരണമെന്നും അത്യാവശ്യക്കാർക്ക് മാത്രം ഇളവുകൾ നൽകണമെന്നുമുള്ള അഭിപ്രായമാണ് അഡ്ലേഡിലുള്ള അഷിത കുര്യൻ പങ്കുവച്ചത്.
നമ്മൾ ഇത്രയും നാള് വെയിറ്റ് ചെയ്തിരുന്നു, ഇത്രയും എല്ലാം നമ്മൾ ഇത്ര അനുഭവം ഒക്കെ ഉണ്ടായി, ഇത്രയും വെയിറ്റ് ചെയ്തു. ഇത്രയും വെയിറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇനി ഒരു 1-2 അല്ലെങ്കിൽ ഒരു 3 വർഷം ആയാലും എല്ലാം ഒന്ന് അടങ്ങിയിട്ട് തുറന്നാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ മരുന്നുകളോ കണ്ടുപിടിക്കോ അല്ലെങ്കിൽ ബെറ്റർ വാക്സിനേഷനോ അല്ലെങ്കിൽ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻ ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാതെ ബോർഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദ മോമെന്റ് അണ്ടർ 12 പറ്റി ആരും ഒന്നും പറയുന്നില്ല. അവർക്ക് വാക്സിനേഷൻ കിട്ടത്തില്ല ഏതായാലും, ബിക്കോസ് ഇറ്റ്സ് നത്തിങ് ഫോർ ദം. പിന്നെ അവർക്ക് ഒത്തിരി ഡെൽറ്റയൊക്കെ ഇപ്പം പിള്ളേരെ ഒത്തിരി ബാധിക്കുന്നുമുണ്ട്. അപ്പം അതിനെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല. എല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്നാ പറ്റുന്നോ അല്ലെ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നോ ഒന്നും ആരും ഒന്നും പറയുന്നില്ല. അങ്ങനെ ഒരു കൺസേൺ ഉണ്ട്. ദാറ്റ് ഡസൻ മീൻ നമ്മൾ അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകേണ്ട ആൾക്കാർക്കോ അല്ലെങ്കിൽ നാട്ടിലെന്നല്ല വേറെ എവിടെയും പല ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും പോകേണ്ട ആൾക്കാർക്ക് ഉള്ള സാഹചര്യം ഒതുക്കി കൊടുക്കണമെന്നുണ്ട്. കംപ്ലീറ്റ്ലി വേണ്ട എന്നല്ല, ആവശ്യമുള്ളവർക്ക് അതനുസരിച്ച് പോകാനുള്ള സാഹചര്യം സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ കംപ്ലീറ്റ്ലി ഓപ്പൺ ചെയ്യുന്നതിനോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റത്തില്ല.
അഷിത് ചൂണ്ടിക്കാട്ടുന്ന ഈ ആശങ്ക നമ്മളിൽ പലർക്കുമുണ്ട്. കുറച്ചു നാൾ കൂടി കാത്തിരുന്നാൽ വീണ്ടും ഒരു ദുരിതകാലം ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയും അഷിത പങ്കുവയ്ക്കുന്നു.
ഒരു 2 വർഷത്തിനുള്ളിൽ ഒരു ട്രീറ്റ്മെന്റ് വരുവാണെങ്കിൽ നമുക്ക് അതല്ലേ വേണ്ടത്. ചാടിക്കേറി കൊടുത്തിട്ട് സമ്മതിച്ചു. സി ഇമാജിൻ ദി സിനാരിയോ, ഇപ്പൊ നമ്മൾ തുറന്നു, ഈ പറഞ്ഞ പോലെ ബോർഡർ തുറന്നു, ഇന്റർനാഷണൽ ബോർഡറും സ്റ്റേറ്റ് ബോർഡറും എല്ലാം തുറന്നു, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. ഈ പ്രോസസ്സിനിടയിൽ വി മേ ഫൈൻഡ് എ ക്യൂർ, വി മേ ഫൈൻഡ് എ ബെറ്റർ വാക്സിൻ, എല്ലാം നടക്കുമായിരിക്കും. പക്ഷേ ഡ്യൂറിംഗ് ദാറ്റ് കോഴ്സ് ഓഫ് ടൈം എന്തെല്ലാം സംഭവിക്കാം, വേറെ എന്തെല്ലാം, എത്രയോ പേർക്ക് അത് പടരാം, എത്രയോ പേര് മരിച്ചു പോകാം, നമുക്ക് വേണ്ടപ്പെട്ടവരും അല്ലാത്തവരും എത്രയോ ഫാമിലീസിൽ നിന്ന് എത്രയോ പേര് മരിച്ചു പോകും എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുന്നുണ്ടോ? അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ.
പ്രിയ ശ്രോതാക്കളെ, വാക്സിനേഷൻ നിരക്കിനെ അടിസ്ഥാനപ്പെടുത്തി രാജ്യത്തെ കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിക്കണോ എന്ന വിഷയത്തിൽ ഓസ്ട്രേലിയയിലെ വിവിധയിടങ്ങളിലുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഈ വിഷയത്തിൽ നിങ്ങൾക്കും അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും രേഖപ്പെടുത്താം. ഇതിനായി SBS റേഡിയോ മലയാളത്തിന്റെ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക.
ലൈക്ക് ഷെയർ കമന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.